മെജുഗൂറിയ ദർശകയായ മിരിയാന സോൾഡോ എഴുതിയ എന്റെ ഹൃദയം വിജയം നേടും എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഭാഗം. സൗന്ദര്യക്കൂട്ട് വെളിപ്പെടുത്തി ഗോസ്പ. മെജുഗോറിയയിലെ മരിയൻ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള വാർത്ത പത്രവും ടെലിവിഷനും റേഡിയോയും മുഖേന യൂഗോസ്ലാവിയ ഒട്ടാകെ പടർന്നു. ദർശനങ്ങളുടെ സ്വാധീനം അങ്ങ് ദൂരെ ബെൽഗ്രേഡ് യൂഗോസ്ലാവിയയുടെ തലസ്ഥാനം വരെ മാറ്റൊലിയുണ്ടാക്കി. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ സമ്മർദ്ദത്തിന് തലകുനിക്കുവാൻ ഞങ്ങൾ കാണിച്ച വൈമുഖ്യവും അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുവെന്ന ഭീതിയും നിമിത്തം ക്രോധം പൂണ്ട് എത്രയും വേഗം ഇവയെല്ലാം അടിച്ചമർത്താൻ തീരുമാനിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ പട്ടാളം ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറി. തീർത്ഥാടകർ പ്രാർത്ഥനയിൽ മുഴുകാൻ യത്നിക്കുമ്പോൾ അവർക്ക് മീതെ ഹെലികോപ്റ്ററുകൾ ഇരമ്പി നീങ്ങി. ഭീമാകാരമായ ഒരു കടന്നൽ കൂട് ഇളക്കിയ പ്രതീതിയായിരുന്നു മെജുഗോറിയയിൽ. ഇപ്പോൾ ദർശകരുടെ വിസ്താരങ്ങൾ നടത്തിപ്പോന്നത് പ്രാദേശിക പോലീസായിരുന്നില്ല, മറിച്ച് കേന്ദ്ര പോലീസായിരുന്നു. വിസ്താരങ്ങൾ കൂടുതൽ തീവ്രവും ദൈർഘ്യമേറിയതും ആയി. ഞങ്ങൾ മുതിർന്നവരായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെ നിഗൂഢമായ ഏതെങ്കിലും ഇരുണ്ട തടവറയിൽ ഒതുക്കിയിരുന്നേനെ, അല്ലെങ്കിൽ എന്റെ മുത്തർശൻ അന്തർധാനം ചെയ്തതുപോലെ ഞങ്ങളെയും കാണാതെ ആയേനെ. അതുകൊണ്ട് തന്നെ എത്രമാത്രം ക്രൂരരായിരുന്നെങ്കിൽ പോലും കുട്ടികളെ തടവിലാക്കിയാൽ പൊതുജനരോഷം നേരിടേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു നിലയ്ക്ക് ഞങ്ങളുടെ യൗവനം ഞങ്ങൾക്ക് സുരക്ഷ നൽകി. എന്നാലും ഞങ്ങളെ ഭയപ്പെടുത്തുന്നതിൽ നിന്ന് അവരെ തടയുവാൻ ഒന്നുമുണ്ടായിരുന്നില്ല. ഭീതിജനകമായ അനുഭവങ്ങൾക്കിടയിലും ആവേശത്തിനും കാരണങ്ങളുണ്ടായിരുന്നു. എല്ലാ പ്രഭാതവും ഒരു പുതിയ സാഹസത്തിന്റെയോ ആശ്ചര്യത്തിന്റെയോ വാഗ്ദാനവുമായാണ് വന്നത്. ചിലപ്പോൾ ഒരേ വൈകുന്നേരം തന്നെ ഞങ്ങൾ പലവട്ടം നാഥയെ ദർശിക്കാനിടയായി. പോലീസുകാർ നിരന്തരം ഞങ്ങളെ പിന്തുടരുകയും ഞങ്ങളുടെ ക്രമം തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങൾ നിരന്തരം സമാഗമ സ്ഥലം മാറ്റിക്കൊണ്ടിരുന്നു. ഞങ്ങളിൽ ഒരാളുടെ വീടിന് പുറകിലെ കാട്ടിൽ കാടുകയറിയ ഒരു വയലിന്റെ നടുവിൽ ഒരു തണൽമരത്തോട്ടത്തിൽ എന്തുകൊണ്ടോ പ്രകൃതിയുടെ ഏകാന്തതയിൽ നാഥയുടെ ദർശനങ്ങൾ അനുഭവിക്കുന്നത് സമുചിതമായി തോന്നി. വർഷങ്ങൾക്കു ശേഷം ഒരു സന്ദേശത്തിൽ നാഥ പറയുകയുണ്ടായി, ഇന്ന് ഞാൻ നിങ്ങളെ പ്രകൃതിയെ നിരീക്ഷിക്കുവാൻ ക്ഷണിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അവിടെ നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടും. വേറെ ഒരു സന്ദേശത്തിൽ, പ്രകൃതിയുടെ വർണ്ണങ്ങളിൽ സ്രഷ്ടാവായ ദൈവത്തിന് മഹത്വം നൽകുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഏറ്റവും ചെറിയ ഒരു പുഷ്പത്തിൽ കൂടി പോലും ദൈവം തന്റെ സൗന്ദര്യത്തെപ്പറ്റിയും തന്റെ സ്നേഹത്തിന്റെ ആഴത്തെപ്പറ്റിയും നമ്മളോട് സംസാരിക്കുന്നു. 1981 ഓഗസ്റ്റ് 2 നാഥ സാധാരണ സമയത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ വൈകുന്നേരം വീണ്ടും നാഥയെ കാത്തിരിക്കുവാൻ ആവശ്യപ്പെട്ടു. ആദ്യകാലത്തുള്ള പല ദർശനങ്ങളുടെയും ഇതിന്റെയും ഓർമ്മകൾ എനിക്ക് വ്യക്തമല്ല. എന്നാൽ നാഥ ഇങ്ങനെ പറഞ്ഞുവെന്ന് മരിയ രേഖപ്പെടുത്തി. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഗുംനോയിലെ പുൽത്തകിടിയിൽ പോകൂ. ഒരു ഭയാനകമായ യുദ്ധം വിവൃതമാക്കപ്പെടുവാൻ പോവുകയാണ്. എന്റെ മകനും സാത്താനും തമ്മിലുള്ള യുദ്ധം. മനുഷ്യാത്മാക്കൾ സന്ദിഗ്ധ സ്ഥിതിയിലാണ്. അന്നു തന്നെ വൈകിട്ട് ഞങ്ങൾ എന്റെ അങ്കിളിന്റെ വീടിന് സമീപം ഗുംനോ എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക് പുറപ്പെട്ടു. ഞങ്ങളുടെ ഭാഷയിൽ ഗുംനോ എന്നാൽ മെതിക്കളം എന്നാണ്. ഏകദേശം 40 ആളുകൾ ഞങ്ങളോടൊപ്പം ഗുംനോയിൽ സമ്മേളിച്ചു. അവിടുത്തെ ചുമന്ന മണ്ണിൽ മുട്ടുകുത്തി നിന്നപ്പോൾ ചീവീടുകൾ ചിലയ്ക്കുന്നതും കൊതുകുകൾ മുഖത്തിന് ചുറ്റും മൂളിക്കൊണ്ട് പാറി നടക്കുന്നതും കേൾക്കാമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയിൽ മുഴുകി നിന്നു. പെട്ടെന്ന് നാഥ പ്രത്യക്ഷപ്പെട്ടു. ആളുകളിൽ ചിലർ അവർക്ക് നാഥയെ സ്പർശിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അവരുടെ ആവശ്യം അവതരിപ്പിച്ചപ്പോൾ ആർക്കൊക്കെയാണോ സ്പർശിക്കേണ്ടത് അവർക്ക് തന്നെ സമീപിക്കാമെന്ന് നാഥ പറഞ്ഞു. ഒന്നൊന്നായി ഞങ്ങൾ ആളുകളുടെ കയ്യിൽ പിടിച്ച് അവരെ നാഥയുടെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നതിനായി വഴികാട്ടി. ഞങ്ങൾക്കത് വിചിത്രമായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് മാത്രമേ നാഥയെ കാണുവാൻ സാധിക്കുന്നുള്ളൂ എന്നത് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു. ഞങ്ങളുടെ വീക്ഷണത്തിൽ നാഥയെ തൊടുവാനായി ആളുകളെ വഴി കാട്ടുന്നത് അന്ധരെ നയിക്കുന്നത് പോലെയായിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ മനോഹരമായിരുന്നു, പ്രത്യേകിച്ചും കുട്ടികളുടെ. മിക്ക ആളുകൾക്കും എന്തോ അനുഭവം ഉണ്ടായതുപോലെ തോന്നി. വളരെ കുറച്ചു പേർ വൈദ്യുതി കടന്നു പോകുന്നത് പോലെയുള്ള അനുഭൂതി രേഖപ്പെടുത്തി. മറ്റുള്ളവർ വികാര നിർഭരരായി കാണപ്പെട്ടു. എന്നാൽ കൂടുതൽ ആളുകൾ നാഥയെ സ്പർശിച്ചപ്പോൾ നാഥയുടെ വസ്ത്രത്തിൽ കറുത്ത പാടുകൾ രൂപപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ പാടുകളെല്ലാം കട്ട പിടിച്ച് കരിനിറത്തിൽ വലിയ കറയായി മാറി. അത് കണ്ടതും ഞാൻ കരഞ്ഞു. നാഥയുടെ വസ്ത്രം മരിയയും നിലവിളിച്ചു. ഒരിക്കലും കുമ്പസാരിച്ചിട്ടില്ലാത്ത പാപങ്ങളെ ആ കറകൾ സൂചിപ്പിക്കുന്നുവെന്ന് നാഥ വിശദീകരിച്ചു. പെട്ടെന്ന് നാഥ അപ്രത്യക്ഷയായി. കുറച്ചുനേരം പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങൾ ആ ഇരുട്ടിൽ അവിടെ നിന്ന് ഞങ്ങൾ കണ്ടതൊക്കെ ആളുകളോട് വിവരിച്ചു. അവരും ഞങ്ങളുടെ അത്രത്തോളം തന്നെ അസ്വസ്ഥരായി. അവിടെയുള്ളവർ എല്ലാവരും തന്നെ കുംഭസാരത്തിന് പോകണമെന്ന് ആരോ നിർദ്ദേശം മുന്നോട്ട് വച്ചു. അടുത്ത ദിവസം അനുതപിച്ച് ഗ്രാമീണർ പുരോഹിതരുടെ പക്കലേക്ക് പ്രവഹിച്ചു. ദിവസേനയുള്ള ഈ കൂടിക്കാഴ്ചകളിൽ നാഥ, പ്രാർത്ഥന, ഉപവാസം, കുംഭസാരം, ബൈബിൾ വായന, വിശുദ്ധ കുർബാന സ്വീകരണം എന്നീ കാര്യങ്ങളുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. പിന്നീട് ആളുകൾ ഇവ നാഥയുടെ പ്രധാന സന്ദേശങ്ങളായി തിരിച്ചറിഞ്ഞു. അഥവാ ഫാദർ യോസോ അവയെ വിശേഷിപ്പിച്ചതുപോലെ നാഥയുടെ 5 കല്ലുകൾ. നാഥ നമ്മളോട് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും പറയുമ്പോഴും അതിന് അതിനാൽ തന്നെ യാതൊരു പ്രയോജനവുമില്ല. വിശ്വാസം ജീവിക്കുന്നതിന്റെ ഫലം സ്നേഹമാണ്. നാഥ തന്റെ ഒരു സന്ദേശത്തിൽ പറഞ്ഞതുപോലെ, എല്ലാത്തിലും ഉപരി തന്റെ കുട്ടികളെ സ്നേഹിക്കുന്ന ഒരമ്മ എന്ന പോലെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു. എന്റെ കുട്ടികളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാഥയുടെ സ്വർഗീയമായ സൗന്ദര്യം ആദ്യം മുതൽ തന്നെ ഞങ്ങളുടെ മനം കവർന്നിരുന്നു. ഒരു ദിവസം പ്രത്യക്ഷീകരണത്തിനിടയിൽ ഞങ്ങൾ നാഥയോട് ബാലിശമായ ഒരു ചോദ്യം ചോദിച്ചു. നാഥ ഇത്ര സൗന്ദര്യവതി ആയിരിക്കുന്നത് എങ്ങനെയാണ്? നാഥ മൃദുവായി പുഞ്ചിരിച്ചു. ഞാൻ സൗന്ദര്യവതി ആയിരിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നതിനാലാണ്, നാഥ പറഞ്ഞു. നിങ്ങളും സൗന്ദര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുവിൻ. നാം ഉള്ളിൽ വിശുദ്ധി പാലിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയം മുഴുവൻ സ്നേഹം നിറച്ചെങ്കിൽ, പുറത്തും നമ്മൾ സൗന്ദര്യമുള്ളവരാകും. ആ രീതിയിലുള്ള സൗന്ദര്യമാണ് നാഥ നമുക്കും ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ കന്യകയുമായുള്ള ദൈനംദിന കൂടിക്കാഴ്ചകളിൽ നിന്നും നാഥയ്ക്ക് മെജുഗോറിയയെക്കുറിച്ചുള്ള പദ്ധതികൾ ആ ഗ്രാമത്തിന് വേണ്ടിയോ യുഗോസ്ലാവിയ മുഴുവനും വേണ്ടിയോ മാത്രം പരിമിതമല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഭൂമി മുഴുവൻ പരിവർത്തനം കൊണ്ടുവരാനാണ് നാഥ വന്നിരിക്കുന്നത്.